സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കൃതിയിലെ പ്രഭ ചൊരിയുന്ന ചിന്താധാരകൾക്ക് മൂന്നാം സഹസ്രാബ്ദത്തിൽ ശ്രദ്ധേയമായ അംഗീകാരം ലോകമെമ്പാടും ലഭിക്കുന്നു. വ്യക്തിയാധിഷ്ഠിതവും ഭൗതിക സുഖഭോഗാധിഷ്ഠിതവുമായ ക്യാപിറ്റലിസത്തിൽ നിന്നും രാഷ്ട്ര നിയന്ത്രണാധിഷ്ഠിതം മാത്രമായ കമ്മ്യൂണിസത്തിൽ നിന്നും ധർമാധിഷ്ഠിതമായ കർമാനുഷ്ഠാനമാണ് ശാശ്വതവും ചൈതന്യത്തായതെന്നുമുള്ള തത്വസംഹിത ലോകം സ്വീകരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അത് പവിത്ര ഭാരതത്തിന്റെ സംഭാവനയാണ്. ഭഗവത്ഗീതയുടെ സന്ദേശവും അതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഓണററി ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ഭഗവത്ഗീതയുടെ അത്യാധുനിക സന്ദേശം നൽകുന്നു.
ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയ കുടുംബാംഗങ്ങളെ, ഭാരതീയ ചിന്താധാരകളിലെ ആധുനിക ശാസ്ത്ര സത്യങ്ങളെയും തത്വങ്ങളെയും കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ ചെറുകോൽപ്പുഴ ഹിന്ദു ധർമ്മ പരീക്ഷത്തിൻ്റെ ഈ വേദിയിൽ അവസരം കിട്ടിയതിന് ജഗദീശ്വരനോടും സംഘാടകരോടും നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി സൂചിപ്പിക്കുന്നു. ഏത് മഹത്തായ കർമ്മം ചെയ്യുന്നതിന് മുൻപും ഭാരതീയർ ഒരു മഹാസങ്കല്പം ചൊല്ലാറുണ്ട്. അതിലിങ്ങനെയാ പറയുക, ശ്വേതവരാഹകൽപേ സപ്തതമേ മന്വന്തരി അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാധി. അനവധി കൽപ്പങ്ങൾ കഴിഞ്ഞു, അതിൽ ഒരു കൽപ്പമാണ് ശ്വേതവരാഹകൽപ്പം എന്ന ഈ കാലഘട്ടം. ഒരു കൽപ്പം 14 മന്വന്തരങ്ങളാണ്. ഒരു മന്വന്തരം 72 മഹായുഗങ്ങൾ. ഒരു മഹായുഗം 43,20,000 വർഷം. അങ്ങനെ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞ് സപ്തതമേ മന്വന്തരേ, 7-ാമത്തെ മന്വന്തരത്തിൽ അഷ്ടാവിംശതിതമേ, 28-ാമത്തെ മഹായുഗത്തിൽ കലിയുഗേ, കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗത്തിലെത്തി പ്രഥമപാദേ, ആദ്യത്തെ പാദത്തിൽ, ആദ്യത്തെ ക്വാർട്ടറിൽ 5,102 വർഷങ്ങൾ കഴിഞ്ഞു. 6 മന്വന്തരങ്ങൾ പ്ലസ് 27 മഹായുഗങ്ങൾ പ്ലസ് 3 യുഗങ്ങൾ പ്ലസ് 5,102 വർഷങ്ങൾ ഈസ് ഈക്വൽ ടു 198.75 കോടി വർഷങ്ങൾ. അന്നാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ്റെ സ്പന്ദനമുണ്ടായത് എന്ന് ആധുനിക ശാസ്ത്രം അടിവരയിട്ട് പറയുന്നു. ആർക്കിസോയിക് ഇറ 198 കോടി വർഷം മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതീയരുപയോഗിച്ച മഹാസങ്കല്പത്തിലെ കാലഘട്ടം, ജീവൻ്റെ തുടിപ്പ് ഭൂമണ്ഡലത്തിൽ ആരംഭിച്ച അതേ ദിവസം മുതൽക്ക് ഇന്ന് വരെയുള്ള കാലയളവ് കൃത്യമായി ഗണിച്ചവരായിരുന്നു ഭാരതീയർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ഫിസിക്സുകാർ പറയുന്ന സ്പേസും ടൈമും ഉപയോഗിച്ച് കൃത്യം ടൈം വരച്ചു കാണിച്ച ഭാരതീയർ ജീവൻ്റെ ഉത്ഭവം ആരംഭിച്ച് 198 കോടി വർഷങ്ങൾക്കിപ്പുറം നടന്ന ഓരോ ചേഞ്ചും. ഡാർവിൻ പറയാറില്ലേ പരിണാമ സിദ്ധാന്തം, അത് ഡാർവിൻ പറഞ്ഞതല്ല, പതഞ്ജലി പറഞ്ഞതാ. ജാത്യന്ത പരിണാമ പ്രകൃത്യാ പൂരാ, ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ് എന്ന് പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വരിയനുസരിച്ച് മത്സ്യകൂർമ വരാഹശ്ച നരസിംഹോദവാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ഇതിതേ ദശ. ആദ്യത്തെ ജീവസൃഷ്ടി ആരംഭിച്ചത് ജലത്തിൽ മത്സ്യരൂപത്തിൽ, വികാര വിചാരങ്ങളുള്ള ജീവജാലമായ മത്സ്യത്തിൽ നിന്ന്. യഥാ സംഹരതേ ചായം കൂർമോങ്കാനി ച സർവശ. പ്രകൃതിയിലുണ്ടാകുന്ന സ്പന്ദനത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇമ്പൾസോടുകൂടി അറിയാൻ സാധിക്കുന്ന കൂർമാവതാരമായി അവിടെ നിന്ന് സ്ട്രഗിളോടുകൂടി പ്രകൃതിയുടെ വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ട് കൂർമ്മത്തിൻ്റെ പരിണാമമായി വരാഹത്തിലേക്ക് കുറെ അധികം മന്വന്തരങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉള്ള മാറ്റം, വരാഹത്തിൽ നിന്ന് പകുതി മനുഷ്യനും പകുതി ജന്തുവുമായ നരസിംഹത്തിലേക്ക് മാറി, അത് കഴിഞ്ഞ് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്ന അതേ തത്വചിന്താധാരയുടെ ഭാഗം എന്ന പോലെ എസ്കിമോകളാണ് ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ മാനവരാശി. അതേതാണ്ട് ഒരു 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം എന്ന് ആധുനിക ശാസ്ത്രം പറഞ്ഞതുപോലെ, പൊക്കം കുറഞ്ഞ 4 അടി മാത്രമുള്ള എസ്കിമോകളെ താരതമ്യം ചെയ്യാൻ പാകത്തിന് നരസിംഹോദ വാമന, വാമനനിൽ നിന്ന് രാമോ രാമശ്ച രാമശ്ച, 3 രാമന്മാരെയും ഒരു പാത്രത്തിലിട്ട് കുലുക്കിയെടുക്കുക. അപ്പൊ കാണാൻ സാധിക്കും ആയുധമേന്തിയ മനുഷ്യൻ, സംഹാരശക്തിയുള്ള മനുഷ്യൻ, കല്ലുകളെ മഴുവാക്കി മാറ്റി സർവ്വതിനെയും സംഹരിക്കാൻ സാധ്യതയുള്ള കഴിവുമായി മുമ്പോട്ടു പോയ പരശുരാമനെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യനിൽ നിന്ന് വിവേചനവും ബുദ്ധിയും ശക്തിയും അതുപോലെ തന്നെ ശ്രദ്ധയുമുള്ള വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കുന്ന മര്യാദാ പുരുഷനായ ശ്രീരാമൻ്റെ ജനനം, ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണം, ബലരാമനിലൂടെ അച്ചടക്കമുള്ള കൃഷിയും വ്യവസായവുമെല്ലാം കാണിക്കുന്ന ഒരു മാനവരാശിയുടെ പ്രതിനിധാനം, അവിടെ നിന്ന് ശരിയും തെറ്റും ശാസ്ത്രസത്യങ്ങളും ആത്മീയ സത്യങ്ങളും ഭൗതികതയും ആത്മീയതയും എല്ലാം ഉപദേശരൂപത്തിൽ, ഹൈപ്പോതെസിസ് രൂപത്തിൽ, തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്ന, അത് ജീവിതമാർഗമാണെന്ന് ഉപദേശിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ശ്രീകൃഷ്ണ അവതാരം BC 3150 നടന്നിരിക്കണം. അവിടെ നിന്ന് കുരുക്ഷേത്രത്തിൽ ഉപദേശിച്ച ഭഗവത്ഗീത, അതൊരു പരിണാമത്തിൻ്റെ ഭാഗമാണ്. ധർമ്മത്തെക്കുറിച്ച് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഇതിനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ലീ ഷാറ്റ്ലിയർ ഉണ്ടാക്കിയിട്ടുണ്ട് കെമിസ്ട്രിയിൽ. വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ്, ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഇഫക്ട് ഓഫ് ദ ചേഞ്ച് ഈസ് നള്ളിഫൈഡ്. വളരെയധികം ഇക്വിലിബ്രിയത്തോടു കൂടിയിരിക്കുന്ന, അചഞ്ചലമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ എവിടെയെങ്കിലും അപസ്വരമുണ്ടായാൽ, എവിടെയെങ്കിലും അപാകതയുണ്ടായാൽ, എവിടെയെങ്കിലും ക്രൗര്യം ക്രൂരതയുണ്ടായാൽ, അധാർമികതയുണ്ടായാൽ, ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ്, ആ സിസ്റ്റം തന്നെ അതിനില്ലാതെയാക്കും എന്ന് ധർമ്മത്തിന് എപ്പോഴെല്ലാം ഗ്ലാനി സംഭവിക്കുന്നു അപ്പോഴെല്ലാം പ്രപഞ്ചം അതനുസരിച്ച് പ്രവർത്തിച്ച് അധർമ്മത്തെ ഇല്ലാതെയാക്കി പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മ സംസ്ഥാപനത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ആ സിസ്റ്റം തനിയെ ചെയ്യും. അതുകൊണ്ടാണ് ലങ്കയിൽ വാണിരുന്ന രാവണനെ കൊല്ലാൻ അയോധ്യയിൽ നിന്ന് 4200 കിലോമീറ്റർ നടന്ന് ശ്രീരാമന് വരേണ്ടി വന്നത്, കംസനെ വധിക്കാൻ ശ്രീകൃഷ്ണന് ജനിക്കേണ്ടി വന്നത്. അതിനിടയ്ക്ക് അധാർമികത എവിടെയെല്ലാം ഉണ്ടായിരുന്നു അത് മുഴുവനും അവരില്ലാതെയാക്കാൻ ശ്രമിച്ചു, എന്നിട്ട് ധർമ്മം സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ച കാലത്ത് ശ്രീകൃഷ്ണൻ ഒന്നു പറഞ്ഞിരുന്നു, സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാത് ഭയാപഹാത്. എല്ലാവരും അവനവൻ്റെ കുലധർമ്മം, വെതർ ഇറ്റ് ഈസ് ബയോളജിക്കൽ, വെതർ ഇറ്റ് ഈസ് ഫിസിക്കൽ, വെതർ ഇറ്റ് ഈസ് സ്പിരിച്വൽ, ആ കുലധർമ്മം രാഷ്ട്ര നന്മയ്ക്കായി അനുഷ്ഠിച്ചു കൊണ്ടുവരണം. BC 3138 കളില് പ്ലസ് ഓർ മൈനസ് 5 വർഷം അദ്ദേഹം കുരുക്ഷേത്ര ഭൂമിയിൽ അത് പറഞ്ഞു. എല്ലാവരും ധർമ്മപന്താമിൽ കർമ്മമനുഷ്ഠിച്ചിരുന്നു. കാലഘട്ടം പിന്നെയും നീങ്ങിക്കൊണ്ടേയിരുന്നു. BC 3000 BC 2000 വരെ എത്തി. ജനതതി കർമ്മത്തെ യജ്ഞമാക്കി മാറ്റിയിരുന്നു, യജ്ഞത്തെ വെറും യാഗമാക്കി മാറ്റാൻ തുടങ്ങി. വേദമന്ത്രങ്ങൾ ചൊല്ലി കാശ്മീരം മുതൽ ഗാന്ധാരം മുതൽ മൗറീഷ്യസ് വരെ നിത്യവും യാഗങ്ങൾ നടത്തി. അനവധി അനവധി യാഗങ്ങൾ അഗ്നിയിലേക്ക് നെയ്യും വിറകും ഹവിസും കോരിയിട്ട് പ്രപഞ്ചശക്തിയെ ചൈതന്യവത്താക്കി ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആത്മീയ പന്ഥാവനുഷ്ഠിച്ച് മറ്റ് ഭൗതിക ധർമ്മങ്ങൾ വേണ്ടെന്ന് വെച്ച് വെറും യാഗകർമ്മം മാത്രം. ആ യാഗം എത്തിച്ചേർന്നതോ കുറെ അധികം മൃഗബലികളില്. അനവധി അനവധി മൃഗങ്ങളെ യജ്ഞപ്രസാദമാക്കി ഹോമിച്ചു. ദ സിസ്റ്റം എഗെയിൻ ഗോട്ട് ആക്ടിവേറ്റഡ്. ഒരു വർദ്ധമാന മഹാവീരൻ ഉദയം ചെയ്തു. അതിനുശേഷം ശ്രീബുദ്ധൻ ഉദയം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ധർമ്മം ശരണം ഗച്ഛാമി. ധർമ്മമാണ് ചെയ്യേണ്ടത്, സ്വധർമ്മമാണ് ചെയ്യേണ്ടത്. ഭാരതം മന്വന്തരങ്ങളോളം അനുഷ്ഠിച്ച സ്വധർമ്മത്തെ വെറും യജ്ഞമാക്കി മാറ്റി, വെറും മൃഗബലിയാക്കി മാറ്റി, ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ബഹിസ്ഫുരണമാക്കി മാറ്റി, മന്ത്രങ്ങൾ കൊണ്ട് രാഷ്ട്രത്തെ സംരക്ഷിക്കാമെന്ന് ധരിക്കരുത്, സ്വന്തം കർമ്മത്തിലേക്ക് പോകണമെന്ന് ശ്രീബുദ്ധൻ ഉപദേശിച്ചു. ജനതതി അത് സ്വീകരിച്ചു. കാലഘട്ടം കുറെ കൂടി കഴിഞ്ഞു. എല്ലാവരും ധർമ്മത്തിൻ്റെ പന്താവ് മാത്രമാണ്. ഞാൻ ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, മറ്റൊരു കർമ്മവും ചെയ്യില്ല. ബുദ്ധൻ്റെ ഉപദേശം മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് ചെയ്യുന്ന അധർമ്മത്തെ ധർമ്മമാക്കി വ്യാഖ്യാനിച്ചു. അവിടെ ഒരു ചാർവാകൻ ഉദയം ചെയ്തു. യാവത് ജീവേ സുഖം ജീവേ ഋണം കൃത്വാ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുദ. എത്ര കാലം ജീവിക്കുന്നോ സുഖമായി ജീവിക്കണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നെയ്യുകൂട്ടി ഊണ് കഴിക്കണം. ഒരിക്കൽ ശരീരം ഭസ്മമായി പോയാൽ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. ചാർവാകനെ, ഇന്ന് നമ്മൾ ഭരിക്കുന്നവരുടെ തലതൊട്ടപ്പൻ്റെ മൂന്നപ്പുറത്തെ ജന്മമാണെന്ന് വിചാരിക്കാം. ഇവർ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തമായ ഭാഷയിൽ ഒരു ചാർവാകൻ, ചാർവാക മഹർഷിയായി, ചാർവാക സംഹിത, ഋഗ്വേദ സംഹിത പോലെ എഴുതി ചേർത്ത് ഒരു 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ ധാർമ്മിക പന്താവ് വേണ്ടെന്നും ഭൗതിക സുഖം മാത്രമാണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞ് ചാർവാകൻ്റെ വഴിയും പിന്തുടരാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ആരെ കൊന്നും കൊല വിളിച്ചും തലശ്ശേരിയിലും കണ്ണൂരിലും ഒക്കെ നടക്കുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ സുഖിക്കാൻ ജീവിച്ചവരാണെന്ന് ചാർവാകന്മാർ പറഞ്ഞപ്പോൾ ഒരു ശങ്കരാചാര്യർ ഉദയം ചെയ്തു. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഈ പ്രപഞ്ചത്തിൽ സത്യമായിട്ടുള്ളത് നിങ്ങളുടെ ഭൗതിക സുഖമല്ല, അത് ഈശ്വര ചൈതന്യമാണ്. ആ ഈശ്വര ചൈതന്യത്തിൻ്റെ അംശമാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് വെറും ക്രൗര്യവും അധാർമികതയും നികൃഷ്ടമായ ധീരതയും കൊണ്ട് ഭൗതിക സുഖം പ്രാപിക്കരുത്, അത് ശാശ്വതമല്ല എന്ന് ശങ്കരാചാര്യർ ഉപദേശിച്ചു. അഹം ബ്രഹ്മാസ്മി എന്ന ഋഗ്വേദത്തിൻ്റെ അതേ ചൈതന്യ മഹാവാക്യം ഉപയോഗിച്ച് അദ്വൈത സിദ്ധാന്തം വാദിച്ചപ്പോൾ ശങ്കരാചാര്യരെ പിന്തുടരാൻ ആൾക്കാരുണ്ടായിരുന്നു. അനവധി ചാർവാകന്മാരെ ശങ്കരാചാര്യർ വാദത്തിലൂടെ തോൽപ്പിച്ചു. അനവധി ബൗദ്ധരെ വാദത്തിലൂടെ തോൽപ്പിച്ച് അദ്വൈതം സ്ഥാപിച്ചു. 250 മുതൽക്ക് 400 വർഷം വരെ ലോകത്തിൽ അദ്വൈതം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞ് കണ്ണുമടച്ച് നടന്നവർ കുറേ പേര് വന്നപ്പോൾ ഭാരതമാതാവിന് തോന്നി ഇവർ പിന്നെയും പോകുന്നത് അതേ കുഴപ്പത്തിലേക്കാണല്ലോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ അത് മാത്രമേ സത്യമുള്ളൂ, ഇതൊന്ന് ചിന്തിക്കുക പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചപ്പോൾ ഒരു മാധ്വാചാര്യരെ സൃഷ്ടിച്ചു. ദ്വൈതമാണ് സത്യം. കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് മുകളിൽ പിടിച്ചാൽ കടലിലെ വെള്ളം ബക്കറ്റിലുണ്ടെങ്കിലും ബക്കറ്റ് കടലാവുകയില്ല. ബക്കറ്റിനകത്ത് കടലിലെ അംശമേ ഉള്ളൂ. കടൽ മാറി നിൽക്കുന്ന പരമാത്മാവും ബക്കറ്റിനകത്ത് ജീവാത്മാവ് പോലെ പരമാത്മാവിൻ്റെ ഒരംശവുമാണ്, രണ്ടും രണ്ടാണ്. ശങ്കരാചാര്യർ അൻപത്തിലേക്ക് പോകണ്ട, ക്ഷേത്രത്തിലേക്ക് പോകണ്ട, ഈശ്വരൻ നിങ്ങളിലാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഈശ്വരനെ മുഴുവനും ഉൾക്കൊള്ളാൻ പാകത്തിന് രണ്ട് കാലുമായി നടക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വരൻ്റെ അംശമേ ഉള്ളൂ. സർവചൈതന്യവും കിട്ടണമെങ്കിൽ, ജലം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ഒരു ബക്കറ്റിൽ എടുക്കണമെങ്കിൽ കിണറ്റിലേക്ക് പോകണം. അതുകൊണ്ട് ഈശ്വരനെ കാണണമെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകണം. നിങ്ങളുടെ ചൈതന്യം അതാണെങ്കിലും നിങ്ങൾ ഈശ്വരനല്ല, ഈശ്വരൻ്റെ അംശം മാത്രം. ദ്വൈത സിദ്ധാന്തം 12-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചു. ആ കാലഘട്ടം മുതൽക്ക് ഭാരതത്തെ ആക്രമിച്ചത് മുഹമ്മദ് ഗസ്നി തുടങ്ങിയവരായി. താത്വിക ലെവലിൽ മാത്രമല്ല ഭാരതം തളരാൻ തുടങ്ങിയത്, ശാരീരികമായുള്ള ബാഹ്യരാഷ്ട്രങ്ങളുടെ അതിപ്രസരം. മുഹമ്മദ് ഗസ്നി മുതൽക്ക് ഇംഗ്ലീഷുകാർ വരെയുള്ള ഒരു സഹസ്രാബ്ദത്തിലെ ഈ കുതിച്ചു കയറ്റത്തിൽ റാണാപ്രതാപ സിംഹന്മാരും ശിവജിമാരും അനവധി അനവധി ഭാരതത്തെ ഉത്തേജിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് ആത്മീയ നേതാക്കൾ തുളസീദാസും തുക്കാറാമും രാമദാസും വന്നു. അവസാനം ഒരു സഹസ്രാബ്ദത്തിൻ്റെ അന്ത്യത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദനും തുടങ്ങി, ഒരു വശത്ത് അരവിന്ദനും അതുപോലെ രവീന്ദ്രനാഥ ടാഗോറും ബാലകൃഷ്ണ ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകനും മഹാത്മാഗാന്ധിയും ശരീരത്തെ രക്ഷിക്കാൻ ഭാരതാംബയുടെ കച്ചകെട്ടിയിറങ്ങിയപ്പോൾ ആത്മീയ ചൈതന്യത്തിലൂടെ വിവേകാനന്ദനും രണ്ടുജ്വല പുരുഷന്മാരും ശ്രീ ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവും ഉദയം ചെയ്തു. ഇന്നും ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ സംരക്ഷിക്കാൻ ഓരോരുത്തരെ കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നത് പോലെ അവതരിക്കുന്ന ഒരേ ഒരു ദേശം, 101 കോടിയോടടുക്കുന്ന ജനതതിയുള്ള ഭാരതം മാത്രം. അയിരൂർ ചെരുകോൽപ്പുഴ ഹിന്ദുധർമ്മ പരിഷത്ത് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയും, അതും ഒരവതാരമാണ്. അതുപോലെ പുട്ടപർത്തിയിൽ ഒരാളുണ്ട്, ഒരവതാരം. അതിനൊരു കാരണമുണ്ട്. ഒന്നുമില്ലാത്തതിൽ നിന്ന് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് 270 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ ഏത് മാന്ത്രിക വിദ്യയ്ക്കാ സാധിക്കുക? മയൻ ഇന്ദ്രപ്രസ്ഥമുണ്ടാക്കിയത് 1 വർഷം കൊണ്ടാ. ശ്രീകൃഷ്ണൻ്റെ വലത്തേക്കൈ താഴ്ന്നിട്ടില്ല. ആ ചൈതന്യം നിരന്തരം കിട്ടിയത് കൊണ്ടാണത് സാധിച്ചത്. 21-ാം നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ 52-ാം യുഗശതാബ്ദത്തിലേക്ക് കടക്കുന്ന ഭാരതത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 6 മാസത്തിൽ താഴെ പുട്ടപർത്തിയിൽ ഉദയം ചെയ്തപ്പോൾ മറ്റൊന്ന് എറണാകുളത്ത് ഉദയം ചെയ്തു. അവതാരങ്ങൾക്കല്ലാതെ ഇത് സാധ്യമല്ല. ഇവർക്ക് തൊട്ട് മുമ്പ് അവതരിച്ചവരായിരുന്നു നാരായണ ഗുരു. ഞങ്ങളെല്ലാം ക്രിസ്ത്യാനികളാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു വൻ സമൂഹം നാരായണ ഗുരുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹിന്ദു മതത്തോട് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് മതം മാറാം, പക്ഷേ സനാതനധർമ്മത്തിലേക്ക് മതം മാറുക. ഒരിക്കലും ക്രിസ്തു മതത്തിലേക്കല്ല. താൻ ക്രിസ്ത്യാനിയായാൽ നന്നാവുമെന്ന് തോന്നുന്നുണ്ടോ? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം കൊടുത്തത് അപ്പോഴാണ് ക്രിസ്ത്യാനികൾ, പാതിരിമാര്, മിഷണറിമാര്, അവരാരെയും വിടാറില്ല. അവർ നാരായണ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അങ്ങ് ഞങ്ങളെ അടിച്ചു പുറത്താക്കാൻ പോവാണോ? നാരായണ ഗുരു പറഞ്ഞു, ഈ നാട്ടില് ചൈനക്കാർ വന്നിട്ടുണ്ട്, അൽബറൂണി വന്നിട്ടുണ്ട്, മാക്സ് മുള്ളർ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ചൈനക്കാർ വന്നു, പിന്നെ ആരൊക്കെയോ വന്നിട്ടുണ്ട്, LTTE വരെ വന്നിട്ടുണ്ട്. ആരെയും അടിച്ചു പുറത്താക്കിയിട്ടില്ല, എല്ലാത്തിനും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഹേ പാതിരിമാരെ, നിങ്ങളെയും അടിച്ചകത്താക്കും ഈ രാഷ്ട്രം. കാരണം ജൈനധർമ്മം, ബൗദ്ധധർമ്മം, ചാർവാകധർമ്മം, ശങ്കരധർമ്മം, മാധ്വധർമ്മം, രാമാനുജധർമ്മം, അവിടെ മുതൽക്ക് രാമകൃഷ്ണധർമ്മം മുതൽക്ക് അമൃതാനന്ദമയി ദേവിയും സായിബാബയും വരെ ഉള്ളവരാരെയും ആരും തന്നെ ആരെയും വെളിയിലാക്കിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് അവിടെ ഒരു ഉപനയനം നടന്നു അത്ര പുട്ടപർത്തിയിൽ, ഇന്നലത്തെയോ ഇന്നത്തെയോ മാതൃഭൂമിയിലുണ്ട്. ഉപനയനത്തിന് അഗ്നിയുടെ മുമ്പിൽ നിന്നവര് യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേയ സഹജം പുരസ്താത് ആയുഷ്യമുഗ്രം പ്രതിമഞ്ച ശുഭ്രം യജ്ഞോപവീതം ഫലമസ്തു തേജ എന്ന് പറഞ്ഞ് അക്ഷതം വിതറി. കുറെ പേർക്ക് യജ്ഞോപവീതം ഇടിയിച്ചതിൻ്റെ കൂട്ടത്തില് നൂറിൽ പരം ക്രിസ്ത്യാനികളുണ്ട്, അത്ര തന്നെ മുസ്ലിങ്ങളുണ്ട്. യജ്ഞോപവീതം ഇട്ട് പൂണൂലിട്ടു അവിടെ, അവരാരെയും അടിച്ചു പുറത്താക്കിയില്ല. അമ്മയുടെ ആശ്രമത്തിൽ പോയാൽ അത് കാണാൻ സാധിക്കും. ക്രിസ്തുവോടുകൂടി അകത്തേക്ക് വന്നവര് ക്രിസ്തുവിനെയും പുറത്താക്കിയില്ല. അങ്ങനെയുള്ള അടിച്ചകത്താക്കുന്ന ധർമ്മം അതിൽ നിന്ന് അടിച്ചു പുറത്താക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നാരായണ ഗുരു പറഞ്ഞു, ബ്രാഹ്മണരെ എതിർത്തപ്പോ പറഞ്ഞു, പ്ലീസ് ഡോണ്ട് വറി, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. എത്ര ഉജ്ജ്വലമായ വരി! ഒരു ഋഷിക്കല്ലാതെ, ഒരവതാരത്തിനല്ലാതെ എങ്ങനെ പറയാൻ സാധിക്കും? ഇവിടത്തെ പ്രതിഷ്ഠ ഏതാണ് നാരായണ ഗുരു സ്വാമി എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ ഒരു പ്രതിഷ്ഠയും വേണ്ട, വിളക്ക് മതി. ശരിയാ, ജ്യോതിശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യതാം. അത്യുജ്വലമായി 1,000,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയവും ഹീലിയം ഡിപ്ലീറ്റ് ചെയ്ത് ഹൈഡ്രജനുമായി 1,000,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യദേവന് വിളക്ക് വെച്ചവരാ ഭാരതീയര്. ആ സൂര്യദേവൻ അഗ്നയർവാ സൂര്യോ അജായത, അഗ്നി കൊണ്ട് ആ സൂര്യനുണ്ടായത് എന്നറിഞ്ഞവരാണ് ഭാരതീയര്. ആ സൂര്യദേവനോട് അയം ദീപ പ്രതിഗ്രഹ്യതാം, ഈ വിളക്ക് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് വിളക്ക് വയ്ക്കാൻ ഭാരതത്തിലെ തറവാടിലെ അമ്മമാര് രാവിലെ കിഴക്കോട്ട് പോയിട്ടുണ്ട്, വൈകുന്നേരം വീട്ടിൻ്റെ പടിഞ്ഞാട്ട് പോയിട്ടുണ്ട്. ആ വിളക്ക് പ്രതിഷ്ഠിച്ചാൽ മതി എന്ന് നാരായണ ഗുരു പറഞ്ഞു. ചില സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, 3,97,000 അക്ഷരങ്ങളെ 1,93,000 പദങ്ങൾ ചേർത്ത് 11,558 റിക്കുകളിലാക്കി, 11,000 അനുവാകങ്ങളിലാക്കി, 64 അധ്യായങ്ങളിലൂടെ എഴുതി തീർത്ത ഋഗ്വേദത്തിൻ്റെ ചൈതന്യമാണ് അഹം ബ്രഹ്മാസ്മി, ആ ഞാൻ ഈശ്വര ചൈതന്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ണാടി മതി എന്ന് തീരുമാനിച്ചു. ഒരു കണ്ണാടി വെച്ചു, ഞാൻ തൊഴാൻ പോകുമ്പോൾ ഞാൻ കാണുന്നത് ഞാനിനെയാണ്, എന്നെയാണ് കാണുന്നത്, എന്നിട്ട് ഞാൻ തൊഴും. അങ്ങനെ ചെയ്തു. അതുപോലെയാണ് വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിശ്ചൈവ സ്വഭാഗേച പണ്ഡിത സമദർശിന. 700 വരികളിലൂടെ ഭഗവത്ഗീതയുടെ എസൻസ് എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യയും വിനയവും സമ്പന്നമായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ബ്രാഹ്മണനും പശുവും ആനയും പട്ടിയും എലിയും ഒരേപോലെയാണ്. പണ്ഡിത സമദർശിന, അത് 5,100 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്. അതുപോലെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് പൂജനീയ ചട്ടമ്പിസ്വാമികൾ മാത്രമാണ്. പാറ്റകൾ അദ്ദേഹം വിളിച്ചാൽ വരും. തിരുവനന്തപുരത്തെ ചെങ്കൽ ചൂള എന്ന് പറയുന്ന സ്ഥലത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളെയൊക്കെ കൂട്ടിയിടും, അത് മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടും. അവിടെ അത് തിന്ന പട്ടികള് ചട്ടമ്പി സ്വാമികൾ അതിലെ പോയപ്പോൾ കുരച്ചു. അദ്ദേഹം പട്ടികളോട് ചോദിച്ചു, എന്താ കൂട്ടത്തിൽ വരുന്നുണ്ടോ? അവരെല്ലാം പുറകെ പോയി. എവിടെയാ? തിരുവനന്തപുരത്തെ ചെങ്കൽ ചൂള. എഴുതി വച്ചിരിക്കുന്നത് ഏതിലാ? മഹാഭാരതത്തിലല്ല, രാമായണത്തിലല്ല, ഇന്നും ചെന്ന കാണാൻ പറ്റുന്ന സ്ഥലത്ത്. അവിടെ നിന്ന് അദ്ദേഹം നേരെ കണിയാപുരം വരെ പോയി. അവിടെ ചെന്ന് അതിഥികളോട് പറഞ്ഞു, ഞങ്ങൾ ഏഴുപേരുണ്ട് ഊണ് കഴിക്കാൻ. ഏഴുപേരോടും കുളിച്ചു വരാൻ പറഞ്ഞു. എല്ലാവരും കുളിച്ചു വന്നു. ഏഴലയും ഇട്ട് ഭക്ഷണം വിളമ്പിയപ്പോൾ ബാക്കി ആറുപേരെവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞു, പോയിരിക്കാൻ പറഞ്ഞു. ചെങ്കൽ ചൂളയിലെ പട്ടികളെ വിളിച്ച് ഇലയ്ക്ക് മുമ്പിൽ ഇരുത്തിയ ശ്രീകൃഷ്ണന്റെ ഭാഷയിൽ പണ്ഡിത സമദർശിന, ആ ചട്ടമ്പി സ്വാമിയുടെ ഉജ്ജ്വലമായ ആ ചൈതന്യം സ്ഫുരിക്കുന്ന 88-ാമത്തെ ഹിന്ദു ധർമ്മപരീക്ഷത്തിൽ ഇവിടെ വന്ന് ഒരു പ്രഭാഷണം നടത്തണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ 88-ാമത്തെ സ്മാരക പ്രഭാഷണം നടക്കുന്ന ഈ വേദിയിൽ വന്ന് പ്രഭാഷണം നടത്തണമെന്ന ആഗ്രഹം ഇന്നത്തോടുകൂടി സഫലമായി. അതിന് ഇവിടെ വന്ന് ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ എന്നെ അനുവദിച്ച ഇതിൻ്റെ സംഘാടകരോട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്.